2021 February 7 ഞായറാഴ്ച കേരളകൗമുദി ഈ പേപ്പറിന്റെ എഡിറ്റോറിയൽ പേജിൽ നിന്ന് മിഴിയോരം പംക്തിയിൽ ബി സന്ധ്യ എഴുതുന്നു. കോവിഡിന്റെ ഒരു വർഷം. വരികൾ ലേഖികയുടെ ശബ്ദത്തിൽ കേൾക്കാം.
കോവിഡിന്റെ ഒരു വർഷം. 2021 January 29 കോവിഡ് മഹാമാരി ഇന്ത്യയിലെത്തിയിട്ട് ഒരു വർഷം തികഞ്ഞു. 1.07 കോടി പേർക്ക് ഇന്ത്യയിൽ ഒരു വർഷം കൊണ്ട് കോവിഡ് ബാധിച്ചു. ആദ്യ കേസ് റിപ്പോർട്ട് ചെയ്ത കേരളം ഇന്ന് 6268 കേസുകളുമായി ഇന്ത്യയിലെ ഏറ്റവും അധികം കേസുകൾ റിപ്പോർട്ട് ചെയ്ത സംസ്ഥാനമായി മാറി. ലോക്ഡൌൺ കാലം പിന്നിട്ട് പതുക്കെ പതുക്കെ എല്ലാം തുറക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങളെത്തി. പകർച്ചവ്യാധി ഒട്ടേറെ പേരുടെ മരണത്തിനും പട്ടിണിക്കും കാരണമായി. ചെറുപ്പക്കാരനായ ഭർത്താവ് കൂലിപ്പണി ചെയ്ത് പുലർത്തിയിരുന്ന ഒരു കുടുംബം കോവിഡ് വന്ന് പെട്ടെന്ന് ഭർത്താവ് മരിച്ചു. 2 കുട്ടികളുമായി വഴിയാധാരമായി വീട്ടമ്മ. എന്റെ ഒരു റിട്ടയർ ചെയ്ത സഹപ്രവർത്തകൻ മറ്റു ചില അസുഖങ്ങൾ ചികിത്സിക്കാനായി ആശുപത്രിയിൽ പോയി. തിരിച്ചു വന്നത് കോവിഡ് പോസിറ്റീവായി. അത് മാറി അധികം വൈകാതെ അദ്ദേഹം മരിച്ചു. മറ്റൊരു സഹപ്രവർത്തകന്റെ അമ്മയ്ക്ക് സുഖമില്ലാതായപ്പോൾ അവരെ സന്ദർശിക്കാൻ വീട്ടിലെത്തിയ ആരോ ലക്ഷണങ്ങളില്ലാത്ത രോഗിയായിരുന്നിരിക്കണം. അമ്മ കോവിഡ് വന്നു മരണപ്പെട്ടു. ഇങ്ങനെ ചുറ്റിലും എത്ര ദുഃഖരംഗങ്ങൾ. ആളുകളുടെ പെരുമാറ്റം കണ്ടാൽ ഇത്ര ഭയങ്കരമായൊരു മഹാമാരി എല്ലായിടത്തും പതുങ്ങിയിരിക്കുന്നു എന്ന് തോന്നലേയില്ല. നാം ഓരോരുത്തരും കൃത്യമായി മാസ്ക് വയ്ക്കുകയും കൈകൾ വൃത്തിയാക്കുകയും പുറത്തുപോയി വന്നാൽ അപ്പോൾ തന്നെ കുളിക്കുകയും ഒക്കെ ചെയ്താൽ ഒഴിവാക്കാവുന്ന വലിയൊരു പരിധിവരെ അപകടങ്ങൾ നമ്മൾ തന്നെ അശ്രദ്ധയോടെ വിളിച്ചു വരുത്തുന്നു. സാമൂഹിക അകലം പാലിക്കലും മാസ്ക് ഇടലും മടുത്തിരിക്കുന്നു എന്ന ഉത്തരം തീർച്ചയായും നിരുത്തരവാദപരമാണ്. എല്ലാ മുൻകരുതലുകളും എടുത്താൽ ഇനി രോഗം പിടിപെട്ടാൽ തന്നെ വൈറൽ ോട് കുറയ്ക്കാനും അങ്ങനെ വലിയ അപകടം ഒഴിവാക്കാനും സാധിക്കും. സമൂഹത്തോടും അവനവനോടുമുള്ള ഉത്തരവാദിത്വം മറന്നുകൊണ്ടുള്ള വ്യക്തികളുടെ പെരുമാറ്റം ഇന്ന് കേരളത്തെ വലിയ വിപത്തിലേക്ക് തള്ളിവിട്ടിരിക്കുന്നു. നമ്മുടെ ജനസാന്ദ്രതയും ആളുകൾ ജോലിക്കായി ഏറെ യാത്ര ചെയ്യുന്നതുമൊക്കെ നമ്മുടെ രോഗവ്യാപന സാധ്യത വർദ്ധിപ്പിക്കുന്നു എന്ന കാര്യം നമ്മൾ ആകെ മറന്ന മട്ടാണ്. റോഡ് അപകടങ്ങളുടെ കാര്യത്തിലേതുപോലുള്ള അശ്രദ്ധ കോവിഡിന്റെ കാര്യത്തിലും സമൂഹം എന്ന നിലയിൽ നമ്മെ പരാജയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. ഇത് നമ്മുടെ ആരോഗ്യ പ്രവർത്തകരോടും മറ്റു കോവിഡ് പോരാളികളോടും അവനവനോട് തന്നെയുമുള്ള നിരുത്തരവാദിത്വവും നന്ദികേടുമാണ്. പടിയെടുത്തെങ്കിലേ തങ്ങൾ ശരിയായി പെരുമാറൂ എന്ന പിടിവാശി ഒട്ടും നന്നല്ല. ഒരു പരിഷ്കൃത സമൂഹത്തിന് ചേർന്ന നിലയിൽ പ്രവർത്തിക്കാൻ നാം ഇനിയെങ്കിലും ശ്രദ്ധിക്കണം. ജവഹർലാൽ നെഹ്റു തന്റെ ഉത്തരവാദിത്വത്തെക്കുറിച്ചോ സ്വയം ഓർമ്മിക്കാനായി റോബർട്ട് ഫ്രോസ്റ്റിന്റെ ഒരു കവിതാശകലം ഉദ്ധരിച്ചിരുന്നു. ദ വുഡ്സ് ആർ ലവ്ലി, ഡാർക്ക് ആൻഡ് ഡീപ്, ബട്ട് ഐ ഹാവ് പ്രോമിസസ് ടു കീപ്പ് ആൻഡ് മൈൽസ് ടു ഗോ ബിഫോർ ഐ സ്ലീപ്പ് ആൻഡ് മൈൽസ് ടു ഗോ ബിഫോർ ഐ സ്ലീപ്പ്. നമ്മുടെ ഉത്തരവാദിത്വം അവനവനോടും കുടുംബത്തോടും സമൂഹത്തോടും നമ്മുടെ ഭൂമിയോടുമുണ്ട്. നമ്മുടെ സ്വന്തം ആരോഗ്യം, വായുവിന്റെ പവിത്രത, ഭൂമിയുടെയും വെള്ളത്തിന്റെയും ശുദ്ധി എല്ലാം നിലനിർത്താൻ നമുക്ക് ഉത്തരവാദിത്വമുണ്ട്. പ്രപഞ്ചത്തിലെ വെറും ഒരു പൊട്ടാണ് ഭൂമിയെന്ന് സ്വന്തം കണ്ണുകൾ കൊണ്ട് തിരിച്ചറിയാൻ ഒരുപക്ഷെ ബഹിരാകാശ യാത്രികർക്ക് മാത്രമേ കഴിഞ്ഞിട്ടുണ്ടാവൂ. ബഹിരാകാശ യാത്രികയായ ആദ്യ ഇന്ത്യൻ വംശജ കൽപ്പന ചൗള ബഹിരാകാശത്ത് നിന്ന് പ്രാർത്ഥിച്ചത്, അങ്ങ് ദൂരെ കുഞ്ഞു ഭൂമിയെ കാണുമ്പോൾ ഞങ്ങൾ ഓർക്കും മനുഷ്യജീവന്റെ ലോകം അതാണ്, ഒരു ചെറിയ ലോകം. അതിന് കേടുവരുത്തരുത്. ആ മഹത്തായ പ്രാർത്ഥന സഫലമാക്കാൻ ഓരോ മനുഷ്യനും ഒരുപാട് മൈലുകൾ സഞ്ചരിക്കേണ്ടിയിരിക്കുന്നു. തന്റെ പ്രവൃത്തികളിലൂടെ കുഞ്ഞു ഭൂമിയെ നിലനിർത്തേണ്ടിയിരിക്കുന്നു. ജീവജാലങ്ങളും പരിസ്ഥിതിയും മലിനീകരണം തടയലും പാരസ്പര്യത്തോടെയുള്ള ജീവിതവും ഒക്കെ കുഞ്ഞു ഭൂമിയെ രക്ഷിക്കാൻ ആവശ്യമാണെന്ന് നാം ഓരോരുത്തരും തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. ജനസാന്ദ്രതയേറിയ നമ്മുടെ കൊച്ചു കേരളത്തിൽ ഇത്തരം തിരിച്ചറിവുകളും ശ്രദ്ധാപൂർവമുള്ള പ്രവർത്തനങ്ങളും ഏറെ ആവശ്യമുണ്ട്. ഒരു വനപാലകൻ പറയുകയുണ്ടായി, കഴിഞ്ഞ ദിവസം ചെരിഞ്ഞ ഒരു ആനയുടെ വയറ്റിൽ നിന്ന് 7 കിലോ പ്ലാസ്റ്റിക് പോസ്റ്റ്മോർട്ടത്തിൽ കിട്ടിയെന്ന്. ഇലക്ട്രിക് ഷോക്ക് അടിപ്പിച്ച് ആനകളെയും കാട്ടുമൃഗങ്ങളെയും തുരത്താൻ നാം ശ്രമിക്കുന്നു. ഉപയോഗിച്ച് വലിച്ചെറിയുന്ന സംസ്കാരം. പിന്നെ കരളിന്റെ സ്ഥാനത്ത് കരുണക്കടലാണ് വേണ്ടതെങ്കിൽ പകരം കരിങ്കലിലും കടുപ്പമുള്ളതെങ്കിൽ ഇതും ഇതിലപ്പുറവും സംഭവിക്കാം. മനുഷ്യനും മനുഷ്യനും തമ്മിലും മനുഷ്യനും മൃഗങ്ങളും തമ്മിലും സംഘർഷങ്ങൾ ഉടലെടുക്കും. പക്ഷികളെ ചുട്ടരിച്ചാലോ കാട്ടുമൃഗങ്ങളെ തുരത്തിയാലോ ാലോ തുരത്താനാവാത്ത എത്രയോ പകർച്ചവ്യാധികൾ മനുഷ്യകുലത്തെ കാത്തിരിക്കുന്നുണ്ടാവാം. ശുദ്ധജലവും ശുദ്ധവായുവും വിലയ്ക്ക് വാങ്ങാൻ പോലും പ്രയാസം നേരിടുന്ന ഒരു പിൻതലമുറയ്ക്ക് സമ്മാനിച്ചുകൊണ്ട് കടന്നുപോകാൻ നമുക്ക് നാണമാവുകയില്ലേ? ഈയം പൂശിയ പാത്രങ്ങളിൽ വീഞ്ഞുകുടിച്ച് മരിച്ച റോമക്കാരെ നമ്മുടെ സംസ്കാരത്തിന്റെ ദോഷത്തെക്കുറിച്ച് നാളെ ചരിത്രം രേഖപ്പെടുത്താതിരിക്കട്ടെ. നമുക്ക് തിരിച്ചറിവോടെ ജീവിക്കാം.